പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കാനായിലെ വിവാഹവിരുന്നിൽ വെച്ച് യേശു അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി മാറ്റുകയും അങ്ങനെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടുവച്ചു. അതൊരടയാളമാണെന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അടയാളത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ കണ്ടു. ഏഴ് അടയാളങ്ങൾ യേശുവിൻ്റെ പരിജീവിതത്തിൻ്റെ ഉള്ളടക്കമായി യോഹന്നാൻ അവതരിപ്പിക്കുന്നതായി നമ്മൾ കണ്ടു. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകമെന്നും അതിനുശേഷമുള്ള 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ മഹത്വത്തിൻ്റെ പുസ്തകമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം അല്പം കൂടി വിശദമായി പഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഒരു ബൈബിൾ ഭാഗം പഠന വിഷയമാക്കുമ്പോൾ അത് പഠിക്കാൻ പറ്റിയ ഒരു മെത്തഡുണ്ട്, അനാലിസിസ്. ഇതിനെ വിശകലനം ചെയ്യുക, ഈ സംഭവത്തെ വിശകലനം ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം ഈ സംഭവത്തോട് അല്ലെങ്കിൽ വിവരണത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്? ആരൊക്കെയാണ് ഈ സംഭവത്തിൽ പങ്കെടുക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണിത് സംഭവിച്ചത്? എന്തിനു വേണ്ടി അഥവാ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ ഈ വിവരണത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ആ ചോദ്യം നമ്മൾ ചിലത് ചോദിക്കാൻ പോവുകയാണ്. എപ്പോഴാണ് സംഭവിച്ചത്? യോഹന്നാൻ വളരെ വ്യക്തമായി പറയുന്നു, 3-ാം ദിവസം. അപ്പോൾ എന്തിൻ്റെ 3-ാം ദിവസമാണ് എന്ന ചോദ്യം ഉടനെ വരും. അപ്പോൾ ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം 43-ാമത്തെ വാക്യം, 1-ാം അധ്യായം 43-ാമത്തെ വാക്യം പിറ്റേ ദിവസം എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് എന്താണ്? അടുത്ത ദിവസം 35-ാമത്തെ വാക്യത്തിൽ. 1:29 പോയാൽ അടുത്ത ദിവസം. അപ്പോൾ അതിനു മുമ്പ് എന്താണ്? ഇപ്പോൾ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ സ്നാപകൻ്റെ യോഹന്നാൻ്റെ സാക്ഷ്യത്തിൽ തുടങ്ങി അടുത്ത ദിവസം പിറ്റേ ദിവസം എന്ന് പറഞ്ഞ ശേഷം 3-ാം ദിവസം എന്ന് പറയും. അപ്പോൾ അതെല്ലാം കൂടെ കണക്കുകൂട്ട് നോക്കുമ്പോൾ ഇത് 7-ാം ദിവസം നടന്നൊരു സംഭവമാണ്. 7-ാം ദിവസം വാസ്തവത്തിൽ പൂർണ്ണതയുടെ ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ്. 7-ാം ദിവസമാണ് ദൈവം തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണും, ദൈവം തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി വിശ്രമിച്ച 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമത്തെ അഥവാ സൃഷ്ടികർമ്മത്തിൻ്റെ പൂർത്തീകരണത്തെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് 7-ാം ദിവസം. ആ ദിവസത്തെ സാബത്ത് ദിവസം, വിശ്രമത്തിൻ്റെ ദിവസം എന്ന് വിളിച്ചു. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ച് ഈ വിശ്രമത്തിൻ്റെ ദിവസം അഥവാ സൃഷ്ടികർമ്മം പൂർത്തിയായ ദിവസം ശനിയാഴ്ചയല്ല, ഞായറാഴ്ചയാണ്. അത് യേശുവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവർ സാബത്ത് ആചരിക്കുന്നത് ഞായറാഴ്ചയായത്. അപ്പോൾ ഞായറാഴ്ച ഒരു പുതിയ സൃഷ്ടികർമ്മം ആരംഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ 7-ാം ദിവസം അതോടൊപ്പം 3-ാം ദിവസം എന്നുകൂടി ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. 3-ാം ദിവസം എന്ന ആ വാക്ക് തന്നെ യേശുവിൻ്റെ ഉത്ഥാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അപ്പോഴേ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ദിവസം ഈ സംഭവം നടന്നു എന്ന് വിവരിക്കാനായിട്ട് യോഹന്നാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളുമായി, ശിഷ്യന്മാരുടെ വിളിയുമായി ബന്ധപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അതിന് ഉപരിയായി ഇതിന് വളരെ ആഴമേറിയ വിശാലമായ ഒരു ദൈവശാസ്ത്ര പശ്ചാത്തലം ഒരുക്കുക കൂടിയാണ് ചെയ്യുന്നത്, 3-ാം ദിവസം എന്ന വിശേഷണത്തോടുകൂടി. ഇനി എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? ഗലീലയിലെ കാനായിൽ. വളരെ വിശദമായിട്ട് പറഞ്ഞ ഗലീലി ഒരു പ്രവിശ്യയാണ്. യേശുവിൻ്റെ കാലത്ത് പലസ്തീന പല പ്രവിശ്യകളായി തിരിച്ചിരുന്നു. ഹെറോദേസ് അന്തിപ്പാസിൻ്റെ ഭരണസീമയിൽപ്പെട്ട സ്ഥലമാണ് ഗലീലി. ആ ഗലീലിയിലെ കാന എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം, യേശു വളർന്നു വന്ന നസറത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ വടക്കായിട്ടാണ് ഗലീലി. ഇന്ന് ഗലീലി മനോഹരമായ ചെറിയ പട്ടണമാണ്. ആ യേശു അത്ഭുതം പ്രവർത്തിച്ചു ഭവനമെന്ന് കരുതപ്പെടുന്നതിൻ്റെ മുകളിൽ പണിതിരിക്കുന്നൊരു മനോഹരമായ ദേവാലയമുണ്ട്. അവിടെ ഇന്ന് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഗലീലി. അപ്പോൾ ഗലീലിയിലെ കാന, നസറത്തിൽ നിന്ന് കഫർനാമിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കാന നിലകൊള്ളുന്നത്. അവിടെ ഏകദേശം 6 കിലോമീറ്റർ അകലെ ആണ് സംഭവം. ഇനി ദിവസത്തെക്കുറിച്ച് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയും. അവിടെ ഒരു വിവാഹ വിരുന്ന് നടക്കുകയാണ്. വിവാഹ വിരുന്ന് വാസ്തവത്തിൽ പ്രതീകാത്മകമായ അർത്ഥമുള്ള ഒരു കാര്യമാണ്. യേശു ഇവിടെ സംബന്ധിക്കുന്ന വിവാഹ വിരുന്ന് വാസ്തവത്തിൽ മൂന്നാമത്തെ ദിവസവുമായി ബന്ധപ്പെടുത്തിയതാണ്. മൂന്നാം ദിവസമാണ് വിവാഹ വിരുന്ന് നടക്കുക. യേശുവിൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട, സൃഷ്ടികർമ്മത്തിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഈ ദിവസം വിവാഹ വിരുന്ന് എന്ന് പറയുമ്പോൾ ദൈവം നൽകുന്ന രക്ഷയുടെ ഒരു സൂചന കൂടി നമുക്കിവിടെ കാണാം. ഇനി ആരൊക്കെയാണ് ഇവിടെ പങ്കെടുക്കുന്ന വ്യക്തികൾ? വ്യക്തികളെക്കുറിച്ച് ആദ്യമേ പറയുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ്. മറ്റാരെയും കുറിച്ച് പറയുന്നതിന് മുമ്പേ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതേസമയം പിന്നീട് വരുന്ന യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടവരാണ്. ഇവിടെ ഒരു വ്യത്യാസം കാണുന്നു. യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അമ്മ ക്ഷണിക്കാതെ വന്ന ആളാണോ? അമ്മ ആ ഭവനത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. യേശുവിൻ്റെ അമ്മ എന്ന് പറയും. യേശുവിൻ്റെ അമ്മ അല്ലെങ്കിൽ അവൻ്റെ അമ്മ എന്ന് ഈ വിവരണത്തിൽ 4 തവണ പറയുന്നുണ്ട് എന്ന് ശ്രദ്ധേയമാണ്. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയും യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും വീണ്ടും അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ അമ്മ എന്ന് 3-ാമത്തെ വാക്യത്തിൽ വീണ്ടും കാണും. യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു. ഇനി 5-ാമത്തെ വാക്യത്തിൽ പറയും അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. അപ്പോഴ് അമ്മ നിശബ്ദമായിരിക്കുകയല്ല, അമ്മ കാണുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. ഇനി അവസാനം 12-ാമത്തെ വാക്യത്തിൽ ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടുകൂടി കഫർനാമിലേക്ക് പോയി. അപ്പോഴ് 1-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ വാക്യത്തിലും യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പരാമർശമുണ്ട്. ഇതിന് ബൈബിൾ പഠിതാക്കൾ കൊടുക്കുന്ന ഒരു ടെക്നിക്കൽ സാങ്കേതിക സംജ്ഞയുണ്ട്, ടെക്നിക്കൽ ടേം, ഇൻക്ലൂഷൻ എന്ന് പറയും. ഒരേ സംഭവത്തിൻ്റെ, ഒരു വിവരണത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ഒരേ വാക്കുകൾ തന്നെ അവതരിപ്പിക്കുന്നതിലൂടെ ആ സംഭവത്തെ ഒന്നിച്ച് കാണണമെന്നും ആ സംഭവത്തിൽ കൊടുക്കുന്ന വാക്കിന് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നും മനസ്സിലാക്കണം. അപ്പോൾ യേശുവിൻ്റെ അമ്മ ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കഥാപാത്രമാണ്. തുടക്കത്തിലും ഒടുക്കത്തിലുമുണ്ട്, മധ്യത്തിലും. ഈ സംഭവത്തിൻ്റെ മുഴുവനും ചുക്കാൻ പിടിക്കുന്നത് അഥവാ ചരട് വലിക്കുന്നത് അമ്മ ആണെന്ന് തോന്നുന്നു, യേശുവിൻ്റെ അമ്മ. പിന്നെ വരുന്ന കഥാപാത്രങ്ങൾ യേശുവും ശിഷ്യന്മാരുമാണ്, ക്ഷണിക്കപ്പെട്ടവരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. ഇതിനു മുമ്പ് പരാമർശമുണ്ടായത് 4 പേര്, ആ 4 പേരായിരിക്കാം ഇവിടെ ശിഷ്യന്മാരായി അവതരിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ കൂടെ വേറെയുമുണ്ട് മറ്റു കഥാപാത്രങ്ങൾ, 2 പ്രധാന കഥാപാത്രങ്ങൾ കൂടി. ഇവിടെ പരിചാരകരുണ്ട്. പരിചാരകർ ഒന്നും സംസാരിക്കുന്നില്ല, അവർ എല്ലാം കാണുന്നു, എല്ലാം അനുസരിക്കുന്നു, കേൾക്കുന്നു, അനുസരിക്കുന്നു. പരിചാരകരോടൊപ്പം മണവാളനുണ്ട്. മണവാളൻ്റെ അടുത്ത് ചെല്ലുന്ന മണവറ വിചാരിപ്പുകാരനുണ്ട്. വിചാരിപ്പുകാരൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, സംഭവങ്ങൾക്ക് സാക്ഷിയാണ്, പക്ഷേ അർത്ഥം ഗ്രഹിക്കാതെ അദ്ദേഹം ചില വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഇത്രയുമാണ് ഇവിടുത്തെ കഥാപാത്രങ്ങൾ: അമ്മ, യേശു, ശിഷ്യന്മാർ, പരിചാരകന്മാർ, അതുപോലെ തന്നെ വിചാരിപ്പുകാരൻ, മണവാളൻ. ഇനി ഇവിടെ നടക്കുന്ന സംഭവ പരമ്പരകൾ നമുക്ക് ഒന്ന് വിശദമായി കാണാനായിട്ട് ശ്രമിക്കാം. വിവാഹ വിരുന്ന് ഉണ്ടായിരുന്നു, വിവാഹ വിരുന്ന് നടക്കുന്നു. ആ വിവാഹ വിരുന്നിൻ്റെ മധ്യേ അവിടെ വീഞ്ഞ് തീർന്നുപോയി എന്നതാണ് ആദ്യത്തെ സംഭവം. ഒരിക്കലും സംഭവിക്കരുതാത്തതാണ്. വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ ആവശ്യമായതെല്ലാം ഒരുക്കി വയ്ക്കുക വിവാഹം നടത്തുന്ന വ്യക്തിയുടെ കടമയിൽപ്പെട്ടതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഇവിടെ വീഞ്ഞു തീർന്നു പോകുന്നു. ആ വീഞ്ഞു തീർന്നു പോയി എന്നറിയുന്നത് മറ്റാരുമല്ല, യേശുവിൻ്റെ അമ്മയാണ്. അത് വളരെ ശ്രദ്ധേയമായി എടുക്കാൻ തോന്നും. വീട്ടുകാർ ആരും അറിയുന്നതിനും പറയുന്നതിന് മുൻപേ, മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നതിന് മുമ്പേ യേശുവിൻ്റെ അമ്മ അത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ അമ്മയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ട് യേശു പറയുന്നത്, യേശുവിൻ്റെ അമ്മ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് യേശുവിൻ്റെ അടുക്കിലേക്കാണ് പോവുക. അവർക്ക് വീഞ്ഞില്ല, 2 വാക്കിൽ ഒതുങ്ങി, വിശദീകരണങ്ങളൊന്നുമില്ല, എന്തു ചെയ്യണമെന്ന് അമ്മ പറയുന്നില്ല. ഒരു പ്രശ്നം അവതരിപ്പിച്ചു, അത്രയേ ഉള്ളൂ. എന്തിനാണിത് ചെയ്തതെന്ന് യേശുവിനറിയാം. ഈ പ്രശ്നം അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നീ ഇടപെട്ടേ മതിയാവൂ, എന്താണ് ചെയ്യേണ്ടത് നിനക്കറിയാം. അത് അമ്മയൊന്നും പറയുന്നില്ല. അവരുടെ വീഞ്ഞ് തീർന്നുപോയി, അവർക്ക് വീഞ്ഞില്ല, 1 വാക്കിൽ ഒതുങ്ങി. പ്രശ്നം യേശു കേട്ടു, പക്ഷേ യേശുവിൻ്റെ മറുപടി ഇതാണ്. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഇവിടെ വളരെ ആഴമേറിയ ചില വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തേത് സ്ത്രീയെ എന്ന പദപ്രയോഗമാണ്. പ്രത്യക്ഷത്തിൽ ഒരു തള്ളി പറയുന്നതായിട്ട് തോന്നും. സാധാരണഗതിയിൽ മകൻ അമ്മയെ സ്ത്രീയെ എന്നല്ല വിളിക്കുക. യേശു ഈ പദം പലതവണ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് തവണ അത്ര തന്നെ സൽപ്പേരില്ലാത്ത വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ആ വ്യക്തികളോടുള്ള സംഭാഷണം, നാലാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണം മധ്യേ യേശു അവളെ സ്ത്രീയെ എന്നാണ് വിളിക്കുക. എട്ടാമത്തെ അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും സ്ത്രീയെ എന്നാണ് യേശു വിളിക്കുന്നത്. സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? അപ്പോൾ മാന്യത സൂചിപ്പിക്കുന്നൊരു പദമാണ്. തീർച്ചയായിട്ടും ആദരവോടെ ബഹുമാനത്തോടെ യേശു വിളിക്കുന്നു സ്ത്രീയെ. പക്ഷേ അതുമാത്രമേ ഉള്ളൂ, അത്രമേ ഉള്ളൂ എന്ന ചോദ്യത്തിന് നമ്മൾ സാവകാശം ഉത്തരം കണ്ടെത്തണം. പക്ഷേ ഇവിടെ യേശുവിൻ്റെ വാക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ന് പലരുടെയും വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാവും. രണ്ടാമത്തെ പ്രശ്നം, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന ചോദ്യമാണ്. എനിക്കും നിനക്കും എന്ത്? അത് ചിലർ അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർത്തു, എനിക്കും നിനക്കും തമ്മിലെന്ത് എന്നാക്കി. അങ്ങനെ ഒരു വാക്ക് സുവിശേഷത്തിലില്ല. പക്ഷേ യേശു തൻ്റെ അമ്മയെ തള്ളിപ്പറയുന്നു, അമ്മയുടെ ഇടപെടൽ ഒട്ടും ഇഷ്ടമായില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. അത് ഒരിക്കലും സ്വീകരിക്കാവുന്നതല്ല, അംഗീകരിക്കാവുന്നതല്ല. അങ്ങനൊരു വാക്ക് ബൈബിളിലില്ല. അപ്പോൾ പിന്നെ എന്താണ് എനിക്കും നിനക്കും എന്ത് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം? പലതവണ ഈ വാക്ക്, ഈ പദപ്രയോഗം ബൈബിളിൽ നമ്മൾ കാണും. എനിക്കും നിനക്കും എന്ത്? ഇത് നമ്മുടെ കാര്യമല്ലല്ലോ, എന്തിനു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു? ഇത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യമല്ല, ഇപ്പോൾ ഞാനിതുമായിട്ട് ബന്ധപ്പെടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രശ്നമല്ല, ഇത് നമ്മെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെയാണ് സാധാരണഗതിയിൽ അർത്ഥമാക്കുക. പക്ഷേ അതിനേക്കാൾ ആഴമേറിയ അർത്ഥവും ഇതിനുണ്ട്. എനിക്കും നിനക്കും എന്ത്? ഈ സംഭവം ഇവിടെ നീ ഉദ്ദേശിക്കുന്ന എന്താണ്? യേശു പറയും അടുത്ത വാക്ക്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ എനിക്കും നിനക്കും എന്ന ചോദ്യവും യേശുവിൻ്റെ സമയവും തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. സമയം ഹോര എന്ന് പറയും ഗ്രീക്കിൽ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ഹോര അഥവാ സമയം എന്ന പദത്തിന് വളരെ വിപുലമായ ആഴമേറിയ അർത്ഥമുണ്ട്. യേശുവിൻ്റെ പീഡാനുഭവവും മരണവും അഥവാ ഉത്ഥാനവും വഴി ആ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ യേശു നൽകുന്ന സൂചന ഇതാണ്: മഹത്വീകരണം കുരിശുമരണം വഴിയാണ് നടക്കുന്നത്. ആ കുരിശിലുള്ള ആ മഹത്വീകരണം സംഭവിക്കാനുള്ള ആ യാത്ര ആരംഭിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും എനിക്കും നിനക്കും എന്ത് എന്ന ചോദ്യം. നീ ഈ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കുന്നുണ്ടോ? യേശുവിൻ്റെ സമയം ആയിട്ടില്ല എന്ന് പറയുമ്പോഴും യേശു എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ യേശുവിനോട് പിന്നീട് യാചിക്കാനോ തർക്കിക്കാനോ ഒന്നും നിൽക്കാതെ മറിയം പരിചാരകരോട് പറയുന്നത്, അവൻ പറയുന്നത് ചെയ്യുവിൻ. മറിയത്തെ സംബന്ധിച്ച് ഇവിടെ ആഴമേറിയ ഒരു വിശ്വാസമുണ്ട്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് പൂർണ്ണമായി അപ്പോൾ മനസ്സിലായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അമ്മയെ സംബന്ധിച്ച് ഇവിടെ വളരെ നിർണായകമായ ഒരു കാര്യം, മകൻ പറയുന്നത് ചെയ്യണം, യേശു ആവശ്യപ്പെടുന്നത് ചെയ്യുക, അതാണ് പരിചാരകരോട് പറയുന്നത്. അതിനുശേഷം യേശു ഇനീഷ്യേറ്റീവ് എടുക്കുകയായി. യേശു ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണ്? യേശു പറയുന്നത്, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു, ഓരോന്നിലും 2-ഓ 3-ഓ അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. ഈ കൽഭരണിയുടെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതാണ്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന കൽഭരണികളാണ്. ശുദ്ധീകരണ കർമ്മം എന്ന് പറയുമ്പോൾ കൈകാലുകൾ കഴുകി ദേഹം ശുദ്ധിയാക്കാനുള്ള വെള്ളമാണ് അതിൽ കൊള്ളുന്നത്. വെള്ളമാണ് ശുദ്ധീകരണത്തിനുള്ള വെള്ളം. ആ വെള്ളം കൊണ്ട് കഴുകിയാൽ ശരീരം മാത്രമേ ശുദ്ധമാവുകയുള്ളൂ, ആത്മാവിനെ ശുദ്ധമാക്കാൻ ഈ വെള്ളത്തിന് സാധിക്കില്ല. രണ്ടാമത്തേത്, കൽഭരണികൾ നിറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാനുള്ള കൽഭരണികൾ അവിടെയുണ്ട്. ഇനി ആ കൽഭരണികൾ ശൂന്യമാണെന്ന് തോന്നും പിന്നീടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. ഇനി ഓരോന്നിലും 2-ഓ 3-ഓ അളവ് കൊള്ളുമായിരുന്നു. ഒരു അളവ് എന്ന് പറയുന്നത് ഏകദേശം 40 ലിറ്ററാണ്. ഇപ്പോൾ 2-ഓ 3-ഓ അളവ് കൊള്ളുന്ന പാത്രം 80 മുതൽ 120 വരെ, ഏകദേശം 100 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ കൽഭരണികളാണ് അവിടെയുള്ളത്. ഈ കൽഭരണികൾ ശൂന്യമായിട്ടിരിക്കുക, ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കേണ്ട കൽഭരണികൾ. യേശു പറയുന്നത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. എന്തിനുവേണ്ടിയാണെന്ന് പരിചാരകർക്കറിയില്ല. ഇപ്പോഴെന്തിനാണ് ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കേണ്ടത്? വന്നവരെല്ലാം കൈകാലുകൾ കഴുകി ശുദ്ധിയാക്കിയവരാണ്. ഇനി എന്തിനു ശുദ്ധീകരണത്തിനുള്ള വെള്ളം? അവർ ചോദിക്കാനോ സംശയിക്കാനോ ഒന്നും ആകുന്നില്ല. അവരോട് പറഞ്ഞത് അവർ ചെയ്യുന്നു. പൂർണ്ണമായ അനുസരണയാണ്. അമ്മ പറയുന്നു, മകൻ പറയുന്നു ചെയ്യുക, മകൻ പറയുന്നു വെള്ളം നിറയ്ക്കുക. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. പറയുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി അനുസരിക്കുന്ന വ്യക്തികൾ, പരിചാരകർ. അനുസരണയുടെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. വെള്ളം വീഞ്ഞായും മാറിയത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഒഴിച്ചത് വെള്ളമാണെന്നും കോരിക്കൊടുത്തത് വീഞ്ഞാണെന്നും പരിചാരകർക്ക് മനസ്സിലായി. അപ്പോൾ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടതായിരുന്നു ഈ സംഭവം. പക്ഷേ യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കലവറക്കാരന് മനസ്സിലായില്ല എവിടെ നിന്ന് ഈ വീഞ്ഞ് വന്നുവെന്ന്. പക്ഷേ കലവറക്കാരൻ മണവാളിൻ്റെ അടുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അറിയാതെ തന്നെ ഇവിടെ ഒരു ബൈബിൾ വിശദീകരണം, ഒരു പ്രവചനം പോലെ പറയുകയാണ്. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. നല്ല വീഞ്ഞ്, മോശമായ വീഞ്ഞ്, പഴയ വീഞ്ഞ്, പുതിയ വീഞ്ഞ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കലവറക്കാരൻ മനസ്സിലാക്കി. പക്ഷേ കലവറക്കാരൻ പറഞ്ഞ വാക്കുകൾക്ക് അയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ആഴമേറിയ അർത്ഥമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് വാസ്തവത്തിൽ പഴയത് പുതിയതിന് വഴിമാറുന്നുവെന്നാണ്, പഴയതിനേക്കാൾ മെച്ചമാണ് പുതിയതെന്നാണ്. ഇത് കയ്യാഫാസ് ഒരിക്കൽ സാൻഹെദ്രിൻ സംഘത്തിൽ പറഞ്ഞതുമായി സാമ്യമുള്ള ഒരു വാക്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് ഇത് വരുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ അധ്യായം 51-52 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണും. അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. എന്താണ് കയ്യാഫാസ് പറഞ്ഞത്? നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. 50-ാമത്തെ വാക്യം 11:50 നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അറിയാതെ നടത്തുന്ന ഒരു പ്രവചനം. പക്ഷേ അറിയാതെ പറഞ്ഞത് കയ്യാഫാസ് പറഞ്ഞത് കയ്യാഫാസിൻ്റെതായ അർത്ഥമുണ്ടായിരുന്നു. യേശുവിനെ ഇങ്ങനെ വിട്ടാൽ ലോകം മുഴുവൻ അതിൻ്റെ പിന്നാലെ പോകും, റോമക്കാരും നമ്മളെ ആക്രമിക്കും, നശിപ്പിക്കും, അതുകൊണ്ട് വലിയൊരു നാശം ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് നല്ലത് എന്നാണ് കയ്യാഫാസ് പറഞ്ഞത്. പക്ഷേ കയ്യാഫാസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് മറ്റു ചിലത് പറയുകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണം ലോകം മുഴുവനു വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ള രക്ഷയുടെ മാർഗമാണ് എന്ന് കയ്യാഫാസിനെ കൊണ്ട് പ്രവചന രൂപേണ ദൈവത്തിൻ്റെ ആത്മാവ് പറയിച്ചതാണ് എന്ന് യോഹന്നാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെയാണ് ഇവിടെ കലവറക്കാരൻ പറയുക, നീ ഇതുവരെ നല്ലത് മാറ്റിവെച്ചുവല്ലോ, അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി എന്താണ് ഈ നല്ലത്, എന്താണ് പഴയത്? നമുക്കറിയാം പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള സാമ്യം ഇല്ലായ്മ അഥവാ വ്യത്യാസം താരതമ്യം ചെയ്യുകയാണ് ഇവിടെ. താഴ്ന്ന തരമാണ് നേരത്തെ കിട്ടിയത്, ഇപ്പോൾ കിട്ടിയത് ഏറ്റവും മെച്ചം. അപ്പോൾ പഴയതിനേക്കാളും മെച്ചം പുതിയതാണ്. ആ പുതിയ ഉടമ്പടി, യേശുവിനോട് ലഭിക്കുന്ന പുതിയ ഉടമ്പടിയുടെ രക്ഷയുടെ സൂചനയാണ് ഈ കാനായിൽ നടക്കുന്നത് എന്ന ആ ഒരു പ്രവചന രൂപേണയുള്ള വ്യാഖ്യാനമാണ് കലവറക്കാരൻ്റെ വായിലൂടെ വരുന്നത്. ഇതിലെ ചില പ്രധാന ആശയങ്ങൾ നമ്മൾ അല്പം കൂടി ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അടുത്ത തവണ. ഇപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിശകലനം സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സാഹചര്യത്തിൽ കൽഭരണികളിൽ നിറച്ച വെള്ളം വീഞ്ഞായി മാറുകയും അത് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തല്ലോ. അമ്മയുടെ യാചന സ്വീകരിച്ച് യേശു പ്രവർത്തിച്ച ഈ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിലും എന്നും ഒരു യാഥാർത്ഥ്യമാകാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം ക്ലേശകരമായി തീരുമ്പോൾ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ, വിഷാദം ഞങ്ങളെ വേട്ടയാടുമ്പോൾ, ദുഃഖത്തിൽ ഞങ്ങൾ ആണ്ടുപോകുമ്പോൾ, അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുകയും വെള്ളം വീഞ്ഞാക്കി മാറ്റി ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിത്യായുസ് നൽകുകയും ചെയ്യണമേ. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.